with Arfaz, John and Lila.
Welcome back, and once again on a beautiful Wednesday, on the first day of May, when we are all motivating ourselves. നമ്മൾ നല്ലോണം ജോലി ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ശമ്പളം വരും, പിന്നെ യുനോ വർക്കിൽ നമുക്ക് അപ്രൈസൽസ് ഉണ്ടാകും, അതിനകത്ത് നിന്ന് പ്രൊമോഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ജീവിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പം ഇന്ന് ഓണിയർ എത്തിയിട്ടുണ്ട്. ലൈക്ക് ഐ ടോൾഡ് യു, ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദിസ് പേഴ്സൺ ഫോർ വാട്ട് ഹി ഹസ് ഡൺ ടു ഹിംസെൽഫ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ അറൌണ്ട് ഹിം. ലെറ്റ്സ് പുട്ട് അവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം തസ്വി ഓൺ ദ ഷോ. ഫേസ്ബുക്കിലും ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേണമെങ്കിൽ ആ ക്യാമറയില് ഫ്രണ്ട്സിനോടൊക്കെ ഹൈ പറഞ്ഞോ.
ഹൈ
അങ്ങനെ പറഞ്ഞ ശീലുണ്ടാവും തസ്വിക്ക്, പക്ഷെ റേഡിയോയില് ഫസ്റ്റ്
ടൈമാണ്.
അപ്പൊ എല്ലാ ഐശ്വര്യം ഉണ്ടാവും, നല്ല റേഡിയോ തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ തസ്വിന് ഓൾറെഡി കുറെ ഫാൻസ് ഉണ്ട്, ഐ എം എ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. സോ തസ്വി ആരാണെന്ന് മേ ബി നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്യോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കോ, ഫേസ്ബുക്കിൽ നോക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി സീ ഹൂ ഹി ഈസ്.
ഇൻസ്റ്റാഗ്രാമിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ലുലു ഫാഷൻ വീക്കിന്റെ അവിടുത്തെ പിക്ചേഴ്സ് വരെ അപ്ഡേറ്റഡ് ആണ്.
റൈറ്റ്. അപ്പം തസ്വി ഒരു മോഡൽ ആണ്, ഒരു മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹി ഈസ് എൻ ഇൻഫ്ലുവൻസർ ഹൂ ഈസ് പ്രൊമോട്ടിംഗ് എ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്. അതിനൊക്കെ കാട്ടിലും ഈ പറയുന്ന പോലെ ലൈഫിന് എവിടെയോ കൈവിട്ട് പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നൊരു വ്യക്തിയാണ്. നൗ അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ബിക്കോസ് യു ഹാവ് ആക്ച്വലി റിട്ടൺ ഓൺ യുവർ ഇൻസ്റ്റഗ്രാം യു ആർ എൻ ആംപ്യൂട്ടി അല്ലേ. കാല് ഒരു ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. സോ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പക്ഷെ ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾക്ക് തസ്വീന് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പറയൂ, തസ്വീ ഞങ്ങൾ എല്ലാവരെയും പോലെ ഒരു ടീനേജറായി ഇപ്പൊ അർഫാസിനെ ഒക്കെ പോലെ തന്നെ ഭയങ്കര ബൈക്കൊക്കെ ഓടിച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടന്നിരുന്ന ഒരു കാലമായിരുന്നു അല്ലേ അത്?
അതെ, 2013 ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ നവംബർ 18 നവംബർ 17 എന്റെ ബർത്ത്ഡേ ആണ്, തൊട്ടടുത്ത ദിവസമാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ബാംഗ്ലൂർ പോകുന്ന, അന്ന് കേരളത്തെ ഹർത്താലാ. അപ്പൊ ഞങ്ങൾ കടയൊക്കെ തുടങ്ങി, കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പൊക്കെ തുടങ്ങി അധ്വാനിക്കാൻ തുടങ്ങുന്ന സമയങ്ങളാണ്. അപ്പം ഒരു ഹർത്താൽ കിട്ടുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഒരു ദിവസം അവധിയുണ്ട്, അങ്ങനെ ട്രിപ്പ് പോകാമെന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പം അങ്ങനെ ബാംഗ്ലൂർ പോയിട്ട് അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പം സേലം കഴിഞ്ഞ ഹൊസൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഹൊസൂർ റോഡ് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലം, ഹൊസൂർ റോഡ് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്.
ഒറ്റക്കായിരുന്നു ബൈക്കിൽ? ഫ്രണ്ടും
കൂടെ, രണ്ടും കൂടെ പോയത്. രാവിലെ ഒരു 9:30 ആയപ്പോ ആണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് യു വേർ ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് വെൻ യു വോക്ക് അപ്പ് യു സോ ദിസ്.
അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്, അപ്പം ഞാൻ മോഡലിംഗ് കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഒരു മലയാളം മൂവി വന്നു, ഒരു 12 ഷൂട്ട് ഒക്കെ കഴിഞ്ഞു, എന്റെ ബ്രേക്കിനാണ് പോകുന്നത്. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഒരു 3 വെയിറ്റ് ചെയ്താൽ മതി, പഴയപോലെ നടക്കാം, ഫുട്ബോൾ കളിക്കാം. അപ്പം എന്താ പറയുക, ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, എല്ലാം പഴയപോലെ തന്നെ ചെയ്യാം, പഠനം ചെയ്യാം, കരിയർ മോഡലിംഗ് കരിയർ പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ. പിന്നെ ഒരു 10 കഴിഞ്ഞിട്ട് എന്നോടൊന്ന് പറഞ്ഞ് ഇൻഫെക്ഷൻ ആയി, കാല് മുറിച്ചുകളേണ്ടി വരും. അതായത് 100% ഉറപ്പ് എന്നോട് പറഞ്ഞതാണ്,
റിക്കവറി
ആയി വരും, 3 വെയിറ്റ് ചെയ്താൽ മതി. ആ ഡോക്ടർ തന്നെ വന്നിട്ട് 10 കഴിഞ്ഞിട്ട് ഒന്ന് പറയാണ് ഇൻഫെക്ഷൻ ആയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വലത്തേക്കാലം മുറിച്ചാലേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ വന്നു. അപ്പൊ അവരെന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി, ഒരു 3 or 4 പോയി. അപ്പൊ ആദ്യം എനിക്ക് ആക്സിഡന്റ് ആവുമ്പോൾ എന്നോട് ഒരു സ്പർശം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇവർ സജസ്റ്റ് ചെയ്ത്. അപ്പം എന്റെ വേദനയും എന്റെ അവസ്ഥയും കണ്ടിട്ട് ഇവരാദ്യം ഒരു അശോക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കയറ്റി. അപ്പൊ അവര് പറഞ്ഞു 100% ഉറപ്പാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ 100% ഉറപ്പ് പറഞ്ഞപ്പോ അവരും വേറെ ഓപ്ഷൻ ഒന്നും നോക്കിയില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ ഇൻഫെക്ഷൻ ആയപ്പോ സ്പർശം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് പറഞ്ഞു നമുക്ക് ആദ്യമായിരുന്നു എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അവിടുന്ന് 2 ഹോസ്പിറ്റലിൽ പോയി. പിന്നെ പ്രതീക്ഷയാണല്ലോ, എങ്ങനെങ്കിലും ഒരു കാല്
സേവ് ചെയ്യണം.
അത് തന്നെ അവർക്ക് പിന്നെ കൂട്ടുകാർക്കും ഭയങ്കര ഇതായി. അങ്ങനെ പോയപ്പോ അവര് പറഞ്ഞു ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും, ഇൻഫെക്ഷൻ ആയി, ഇത് പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ലൈഫ് ഇതാണ് പെട്ടെന്ന്
സ്പ്രെഡ് ആവോ.
അപ്പൊ അങ്ങനെ
അങ്ങനെ ഓക്കെ. അപ്പം ഈ പറയണ പോലെ യുവർ മദർ, യുവർ ഫാദർ, ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പം എല്ലാവരും ഈ പറയണ പോലെ അവരെ നോക്കുമ്പോഴത്തേക്കും ബൈക്കിൽ എവിടെ പോയ ഒരു ചെറുക്കനാണ് തിരിച്ചു വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയി, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോ അവരപ്പം പക്ഷെ തസ്വിക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് കൂടെ.
ആദ്യം ഇവര് ഉമ്മ ഒക്കെ വന്നു, അപ്പൊ ഇവർക്ക് കാലം മുറിച്ചാലൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ നിൽക്കണ്ട, ഫാമിലി നിൽക്കണ്ട, ഫ്രണ്ട്സ് നിന്നാ മതി. അപ്പൊ ഇവർക്ക് എപ്പോഴും വിഷമവും സങ്കടവും വരുന്നത് ഓർത്തിട്ട് എന്നെ കണ്ടിട്ട് എന്റെ വേദനയൊന്നും അവരുടെ മുമ്പ് വെച്ച് എനിക്ക് കരയാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്ക് പറയാം അവരുടെ മുമ്പ് എത്ര വേദനയാണെങ്കിലും ചിരിച്ച് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കും. ഉമ്മക്കൊക്കെ അത്ര ഇതാണ്, പെങ്ങളാണേലും. അപ്പൊ അവര് പോയി ഫ്രണ്ട്സായിട്ട് നിന്ന്, ഫ്രണ്ട്സ് ഉള്ളപ്പോഴാണ് ഇൻഫെക്ഷന്റെ കാര്യം. അപ്പൊ വാപ്പ വന്നു, ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് 10 വർഷമായിട്ട് ദുബായിൽ. അപ്പൊ ഏട്ടൻ വന്നു, അപ്പൊ ഉമ്മയെ കൊണ്ടുവരും അവര് ഇൻഫെക്ഷനായി ആംബ്യൂട്ട് ചെയ്യുവാന്ന് പറഞ്ഞ ഉമ്മയെ കൊണ്ടുവരും. അപ്പൊ ഉമ്മ ഓർത്ത, ഉമ്മ എന്നോട് പിന്നെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എന്നോട് ഉമ്മ ഓർത്തന്നെ പറയാം പെട്ടെന്ന് റെഡിയാവും ബാംഗ്ലൂർ പോകണമെന്ന്. ഉമ്മ ഓർത്ത് ഞാൻ മരിച്ചുപോയി, എല്ലാവരും കൂടെ കൊണ്ടുപോകുമായിരിക്കും. അപ്പൊ ചോദിക്കാനും മടി. ഉമ്മ അങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ കണ്ടപ്പോ ഉമ്മക്ക് സന്തോഷം, എനിക്ക് ഇങ്ങനെങ്കിലും കാണാൻ കിട്ടിയില്ലോ എന്നുള്ള രീതിയിലാണ് ഉമ്മ സംസാരിച്ചത്. അപ്പൊ ഉമ്മ ഓർത്ത് എല്ലാരും പെട്ടെന്ന് പാക്കി, പെട്ടെന്ന് ഇതായി അവനെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോ പെങ്ങളും പെങ്ങളായിരുന്നു അവള് സഹിക്കാ കരച്ചില് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട്. അപ്പൊ ഞാൻ പണ്ടൊക്കെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോ ഇവളിങ്ങനെ നടന്ന് കാണിക്കും ഇങ്ങനെ ഇങ്ങനെയാണ് ഇക്ക നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ ചുമ്മാ ചോദിച്ച്, ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, ഞാൻ ചുമ്മാ ചോദിച്ചു ഞാൻ നടക്കുന്നു നടന്ന് കാണിച്ചെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര പൊട്ടിപ്പോയി അങ്ങനെ. അപ്പൊ ഉമ്മ ഓർത്ത് ഞാൻ മരിച്ചെന്ന് ഓർത്തിട്ടാണ് ഉമ്മ കൊണ്ടുവരുന്നത്, ഉമ്മയെ കൊണ്ടുവരുന്നത്. അപ്പൊ ഉമ്മ ഇങ്ങനെ കണ്ടപ്പോ
പിന്നെ
ഇങ്ങനെങ്കിലും കിട്ടിയില്ലോ എന്നുള്ള രീതിയിലായി.
അപ്പൊ അങ്ങനെ അങ്ങനെ ഈ പറയുന്ന പോലെ തസ്വിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതായത് തസ്വി അവിടെ നിന്ന്, ഞാൻ പണ്ട് തസ്വി ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടതാണ്, അവിടുന്ന് കുറെ ദിവസം ഇങ്ങനെ യു ആർ ഓൺ എ വീൽ ചെയർ, ഒരു ഒരു കാലിൽ ഇങ്ങനെ ബാൻഡേഡ് ഒക്കെ ഇട്ടിട്ട്, മറ്റേ കാലിലും യു ഹാഡ് ലൈക് പ്രോബ്ലംസ് അല്ലേ ചെറിയ?
ഇപ്പോഴും ഈ കാലിലും ഒരു സ്റ്റീൽ ഉണ്ട്, ഒരു അയൺ റോഡ്, 6 സ്റ്റീൽ ആൻഡ് അയൺ റോഡ് ഉണ്ട് നടക്കുന്ന കാലിൽ.
ഓക്കെ,
എടുക്കണം ഇപ്പൊ ഈ വലത്തെ കൈയും. അപ്പൊ എനിക്ക് ആദ്യം ആ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഈ ഒരു ഇടത്തെ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അനങ്ങനെ. അപ്പം പിന്നെ തല ഇങ്ങനെ അനങ്ങും. അപ്പൊ നേഴ്സുമാരൊക്കെ വന്നാലും, അപ്പൊ ഈ ഇടത്തെ കൈയിൽ ഇവർ മറ്റേ മരുന്നൊക്കെ കുത്തിക്കയറ്റാൻ വേണ്ടി ഫുൾ ഈ കൈ അനങ്ങാത്തൊരവസ്ഥ. അപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തല മാത്രം ഇങ്ങനെ അനങ്ങും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ചൊറിയാൻ പോകണം, ഞാൻ നേഴ്സുമാരിങ്ങനെ കണ്ടിട്ട് വിളിക്കും. അപ്പൊ അവര് വന്നിട്ട് ഒരു തമിഴ് സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു 45 വയസ്സ് കാണും. അപ്പൊ അവരെന്നെ സ്വന്തം മോനെ പോലെ നോക്കുന്നത്. അപ്പം കുറെ മലയാളി നേഴ്സുമാരും ഉണ്ട്, അവരുണ്ട്. അവർ ചിരിച്ചും കളിച്ച് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയും ഉറങ്ങണം. അപ്പൊ ഞാനൊക്കെ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് എങ്കിലും നോർമൽ ആവണം, വേദനയൊന്നും ഇല്ലാത്ത ഒരു 5 മിനിറ്റ് എങ്കിലും നോർമൽ ആവണമെന്ന് വിചാരിക്കുന്ന സമയമുണ്ട്. അപ്പൊ ഇവര് വന്ന് പെയിൻ കില്ലറൊക്കെ തന്നെ ഉറങ്ങാറാവുമ്പോൾ ഇവര് അവിടെ കിടന്ന് നേഴ്സുമാർ ബഹളം വെക്കുമ്പോഴത്തേക്ക് ഈ ചേച്ചി തമിഴ് ചേച്ചി വന്നിട്ട് അവരോട് പറയും, മോൻ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് തലയൊക്കെ തടകി തന്നിട്ട് അവര് ഉറങ്ങും. അവരിപ്പോഴും എനിക്ക് അവരെ ഓർമ്മയുണ്ട്.
അപ്പൊ അവിടെ നിന്ന് ഇങ്ങനത്തെ
ഒരു അവസ്ഥയിൽ ചിലപ്പോ നമ്മുടെ ലൈഫ് തന്നെ നമ്മളെ കൈവിട്ടു പോയിന്നായിരിക്കും ചിലപ്പോ, പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരു ഒരു വാരിയറിനെ പോലെ തിരിച്ച് ലൈഫ്, അപ്പൊ എന്തായിരുന്നു തസ്വിയുടെ ഒരു ഒരു ഇൻസ്പിറേഷൻ?
ആൻഡ് മാത്രമല്ല, ഹൗ യു ഡിഡ് ദാറ്റ്, അതായത് തസ്വി അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിട്ട്, അത് ഒരിക്കൽ കൂടെ പറയൂ.
അതായത് ഇപ്പം ഞാൻ പറയാം, ലൈഫ് നല്ല രീതിയിൽ വന്ന സമയം, കരിയർ നല്ല രീതിയിൽ ഹൈ ആയി വന്ന സമയത്താണ്. അപ്പൊ ഏതൊരു ചെറുപ്പക്കാരും പോലെ മോഡലിംഗ് കരിയർ വന്നു, സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ എന്റെ ഫ്രണ്ടുമായിട്ട് ഷോപ്പ് തുടങ്ങി, സിനിമ വന്നു. അപ്പൊ അടിപൊളിയായിട്ട് നിൽക്കുന്നു. അപ്പൊ എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ലൈഫ് സെറ്റായി. അപ്പൊ അവൾ ധൈര്യത്തോടെ അവളുടെ വീട്ടിൽ പോയി പെണ്ണ് വഹിക്കാമല്ലോ എന്നൊരു രീതിയിൽ എല്ലാം ആയി നിന്ന സമയത്താണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ ഫിനാൻഷ്യലി മൊത്തം 13 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഷോപ്പ് കൊടുക്കേണ്ടി വന്നു. പിന്നെ ഒരു കാല് പോയി, വീണ്ടും മോഡലിംഗ് കരിയർ, ആ സിനിമ പകുതി വെച്ച് നിന്നുപോയി, മലയാളം മൂവി നിന്നുപോയി. അപ്പൊ 0 ആയി, ഫുൾ എല്ലാം പോയി. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കരമായിരുന്നു, എനിക്ക് എന്തിനിങ്ങനെ വന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, എനിക്ക് നടക്കാൻ പറ്റുമോ, പഴയപോലെ ഡ്രസ് ചെയ്ത് നടക്കാൻ പറ്റുമോ എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത കാല് മുറിച്ച് കളഞ്ഞു. ഇങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്ക് തിരിച്ചു വരണം, ഈ ഈ എല്ലാം നഷ്ടപ്പെട്ടതൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, അതിനെന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് എന്തൊക്കെ കുറവുണ്ടല്ലേ, എനിക്ക് എന്താ പറയാ, ഇപ്പൊ ലൈഫ് ലോങ് കാലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു, ഇനി എനിക്ക് ജീവിതകാലം മൊത്തം ഒരു കാലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ബെഡിൽ കിടക്കുമ്പോഴും എനിക്കെല്ലാരും വാരി തന്നോണ്ടിരുന്നു, ഫ്രണ്ട്സ് ആണെങ്കിലും ഉമ്മ ആണെങ്കിലും എല്ലാവരും വാരി തന്നോണ്ടിരിക്കും. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തന്നെ കഴിക്കണം. അപ്പൊ എന്റെ വലത്തേക്കും പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ എന്നെ എടുത്തിട്ട് തലേണയൊക്കെ വെച്ചിട്ട് അതിന്റെ അതിനകത്ത് ഇരുത്തി ഫുഡ് തന്നോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഇരിക്കണം, അതുപോലെ വെള്ളം കുടിക്കാനാണെങ്കിലും. അപ്പൊ എന്റെ എല്ലാം തന്നെ ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് എന്റെ കൂടെ കിടക്കാൻ. അപ്പൊ ഈ ഒരു വെള്ളം കുപ്പി അവിടെ വെച്ചേക്കും, എനിക്ക് എടുത്ത് കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അതിന്റെ അടപ്പ് തുറന്ന് വെച്ചാൽ മതി, ഞാൻ തന്നെ കുടിച്ചോളാം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചിരുന്നത് ലൈഫ് ലോങ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതന്നെ ഏറ്റവും ശോകം അവസ്ഥയാണ്. ലൈഫ് ലോങ് ഒരാളുടെ എന്തൊരു ചെറിയൊരു കാര്യത്തിന് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഇതാ. അപ്പൊ തന്നെ എല്ലാം ചെയ്യണോന്ന് ഓർത്തിരിക്കുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞടാ ഞാൻ തന്നെ വെള്ളം കുടിച്ചോളാം, ഞാൻ അടപ്പൊന്ന് തുറന്നു വെച്ചാൽ മതി, അങ്ങനെ ഓരോന്ന് തന്നെ ചെയ്യണോന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഡോക്ടർ ഇപ്പൊ എന്നോട് ഒരു 1.5 വർഷം എടുക്കും നിനക്ക് നിക്കാൻ, ലൈഫ് വീണ്ടും പഴയ പോലെയൊക്കെ ആയി വരാൻ. പക്ഷെ 10-ാം മാസം മാഷാല്ലാ ഞാൻ എനിക്ക് ക്രച്ചസ് തന്നിട്ട് പറഞ്ഞു ഇനി നിനക്ക് നിക്കാം, നിന്റെ എന്താ ലൈഫിനുള്ള വാശിയാണ്, നിനക്കെല്ലാം തിരിച്ചു. ഡോക്ടർ എന്നെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പോഴും എന്റെ മനസ്സിലുണ്ട് എനിക്കിതൊക്കെ തിരിച്ചു എനിക്ക് വരാൻ പറ്റും എന്നൊരു വാശി എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ നഷ്ടപ്പെട്ടത് അങ്ങ് മറന്നു ഞാൻ.
എന്നിട്ടാണ് നമ്മൾ
സോ നൈസ് ആൻഡ് സോ പ്ലെസന്റ് ടു ലിസൺ ടു തസ്വി. തസ്വി ആക്ച്വലി അങ്ങനെ വീട്ടുകാരെല്ലാരും ഇനി തസ്വി എഴുന്നേറ്റ്, അപ്പൊ തസ്വിക്ക് നടക്കാം എന്നുള്ളൊരു ഇത് വന്നപ്പോഴേക്കും സ്വന്തമായിട്ട് ആള് വീട്ടുകാരോടൊക്കെ പറഞ്ഞ ആരുടെയും സഹായം വേണ്ട, ഞാൻ ട്രെയിൻ എടുത്ത് എവിടെയോ പോവാൻ പോവാണ്. അപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞ ശരിക്കും നീ ട്രെയിൻ എടുത്ത് പോവാൻ പോവാണ്. അങ്ങനെ ട്രെയിൻ എടുത്തിട്ട് യു വെന്റ് സംവെയർ അല്ലേ, ഈ പറയണ പോലെ ട്രെയിൻ കയറി.
അന്ന് എനിക്ക് കോഴിക്കോട് സൈഡിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ എല്ലാവരും എന്റെ കാര്യത്തിനുണ്ട്. അപ്പൊ ഞാൻ ക്രച്ചസ് നടന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ ഒരു 3 മാസം ബെഡിൽ അനങ്ങാൻ പറ്റില്ലായിരുന്നു. ബെഡിൽ നിന്ന് വീൽചെയറിൽ വന്നിരുന്നപ്പോ വീൽചെയറിലായി കുറച്ചു നാള്. അപ്പൊ എനിക്ക് അപ്പോഴും വിഷയം ബെഡിലായിരുന്നു, ഇപ്പൊ വീൽചെയറിലായി, എനിക്ക് നിക്കാം, ഇനി നടക്കാമെന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ വീൽചെയറിൽ ഒരു അത് കഴിഞ്ഞിട്ടുള്ള ഒരു 7 മാസത്തോളം വീൽചെയറിൽ, 10-ാം മാസം ഒന്ന് നിക്കുന്നു. അപ്പൊ വീൽചെയറിൽ നമ്മള് എന്റെ ചുറ്റിനും ആൾക്കാരൊക്കെ വരുമ്പോ നമ്മൾ നോക്കുന്ന മേലോട്ടാ ഇല്ലേ വീൽചെയറിൽ. അപ്പൊ കിടന്നോണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കും, വീൽചെയർ ഇരുന്ന് തള്ളിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോ മേലോട്ട് നോക്കും. അപ്പം എന്നെ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ട് വല്ല പാർക്കിൽ കൊണ്ടിരുത്തുമ്പോ ഇനി കുട്ടികളൊക്കെ ഇങ്ങനെ ഓടും. അപ്പൊ ഞാൻ ആലോചിക്കും എനിക്കിനി ഓടാൻ പറ്റും. അപ്പൊ എന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഓടും. അപ്പം എന്നോട് എനിക്ക് കേൾക്കാം രണ്ടു മൂന്ന് നാട്ടുകാർ പറഞ്ഞത് എങ്ങനെ നടന്ന പയ്യനാ, അവനിപ്പോ വീൽചെയറിലായി, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഭയങ്കര ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അപ്പോഴും എനിക്ക് ഉണ്ട് ഇവർ തിരുത്തി പറയും, ഒരു നാളെ ഇവർ തിരുത്തി പറയുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ക്രച്ചസ് തന്നു. ക്രച്ചസ് തന്നിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്ക് നിൽക്കാം. അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വീൽചെയറിൽ നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ എല്ലാവരും മേലോട്ട് നോക്കുമ്പോൾ ഞാൻ കുഞ്ഞിതാ. അപ്പോൾ ഈ ക്രച്ചസ് കിട്ടി ഞാൻ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും എനിക്ക് ചെറുതായിട്ട് തോന്നും. അന്ന് വരെ 10 മാസത്തോളം ഞാൻ മേലോട്ട് നോക്കിക്കൊണ്ട് പിന്നെ ഞാൻ താഴോട്ട് നോക്കിക്കൊണ്ട് അപ്പോൾ ഞാൻ വളർന്നു, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യണമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഒരു 1 മാസത്തോളം വേണം ഈ ക്രച്ചസിൽ നടന്ന് പഠിക്കാൻ. ക്രച്ചസ് നമ്മൾ സ്റ്റെപ്പ് കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് വീഴും. ക്രച്ചസ് ബാക്കിലോട്ട് കുറച്ച് ഇതായിക്കാൻ ഫ്രണ്ടിലോട്ട് ഒരു ബാലൻസ്. അപ്പൊ അത് പഠിക്കാൻ അതായിട്ട് കംഫർട്ട് ആവണമെങ്കിൽ 1 മാസത്തോളം എടുക്കും. അപ്പൊ രാത്രി ഞാൻ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്റെ സുഹൃത്തുണ്ട് സനീപ് നിറപ്പാവൻ. അപ്പൊ ഞാനിങ്ങനെ പയ്യെ ഇങ്ങനെ ക്രച്ചസ് എടുത്ത് അവന്റെ ഷോൾഡറിൽ വെച്ചിട്ട് ആദ്യം നടക്കുന്നത്, ഒരു ക്രച്ചസ് ഇല്ലാണ്ട് അടുത്തൊക്കെ മറ്റേത് തോളത്ത് വെച്ച്. അപ്പം അങ്ങനെ നടന്ന് നടന്ന് ഞാൻ പെട്ടെന്ന് ഒരു 10-15 ദിവസം കൊണ്ട് പഠിച്ച് ക്രച്ചസ് നടക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി എനിക്ക് ഒറ്റയ്ക്ക് പോകണം. അപ്പൊ ഇതുവരെ നമ്മൾ വീഴുവോ എന്നുള്ള പേടിച്ചിട്ട് എന്റെ ഞാൻ നടക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ബാക്കിയുള്ളവരുണ്ട്, ഞാൻ വീഴുവോ എന്നോർത്ത് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാലത്തും ഇവർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കാലിക്കട്ട് പോവാന്നോർത്തിട്ട് പാക്ക് ചെയ്തു, ഒരു ചെറിയ ബാഗ് പാക്ക് ചെയ്തിട്ട് പോവാൻ വേണ്ടി നിന്നു. അപ്പം ഉമ്മ പെങ്ങള് ഫ്രണ്ട്സ് ആരും വിട്ടില്ല. ഫ്രണ്ട്സ് പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും വരാം, ഒരാൾ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട, റിസ്ക് ആണ് നടന്ന് പഠിച്ചുള്ളത്. അപ്പൊ ഞാൻ ഒരാളുടെ സഹായം ചോദിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം പോകണമെങ്കിൽ ഒരാളെ വിളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് പോകണം, ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോകുന്ന പറഞ്ഞു. ഫ്രണ്ട്സ് പറഞ്ഞു നീ വന്ന ഞങ്ങൾ ആരും മിണ്ടത്തില്ല, ഇത്രയും നാളും നോക്കിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി, പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് ഒറ്റയ്ക്ക് പോകണം, എനിക്ക് എന്നെ കുറിച്ച് അറിയണം, എന്റെ കുറവുകൾ അറിയണം, വീണാലെ ഞാൻ തന്നെ എണീക്കണം. അങ്ങനെ എന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചൂടായി, എങ്ങനെയാണ് നിന്നെ കൊണ്ടുവിടണം, ഇല്ലെങ്കിൽ ഞാൻ ഈ ആട്ടിലെ കമ്പനി വിടും എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തിതാക്കി അവൻ. അപ്പം അപ്പോഴും അവൻ ആരും കൊണ്ടുവിടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വാപ്പാടത്ത് പറഞ്ഞു, വാപ്പ എനിക്ക് പോകണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. അപ്പം വാപ്പ പറഞ്ഞു ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല, നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നത് നീ പൊക്കോളം പറഞ്ഞു. അപ്പം ആ ഒരു വാപ്പ തന്നൊരു ധൈര്യം. അപ്പം അങ്ങനെ ഞാൻ ട്രെയിൻ കയറി കോഴിക്കോട് വരെ പോയി. അപ്പം അതുവരെ എൻ്റെ കൂടെ എല്ലാത്തിനും ആളുണ്ട്. പിന്നെ ഞാൻ ട്രെയിൻ കയറി. അപ്പം നമ്മൾ നോർമലായിട്ട് ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമലായി ട്രെയിനിൽ കയറുമ്പോഴും 2 കൈയും കമ്പി പിടിച്ചിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പൊ അതൊന്നും എന്റെ മൈൻഡിലില്ല, ഞാൻ ഇങ്ങനെ ക്രച്ചസ് ആയിട്ട് നോക്കും ഞാൻ ഇങ്ങനെ കയറും, കൈ ക്രച്ചസ് എങ്ങനെ ട്രെയിനിന്റെ കമ്പി പിടിക്കും. അങ്ങനെ ഞാൻ ക്രച്ചസ് എടുത്ത് അകത്തോട്ട് ഇട്ടിട്ട് ചാടി ചാടി ട്രെയിനിൽ കയറി. ട്രെയിനിൽ കയറി പിന്നെ ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യുക. പക്ഷെ ആ ഒരു യാത്രയിൽ ഒരു 6 അവേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാലിക്കട്ട് വരെ. അപ്പം ആ ഒരു 6 മണിക്കൂർ ഞാനിങ്ങനെ എന്നെ കുറിച്ച് ആലോചിച്ചു, എനിക്ക് പലതും ചെയ്യാൻ പറ്റുമായിരിക്കും, പലതും ചെയ്യാൻ പറ്റും, ഇപ്പൊ ഞാൻ ഇവിടം വരെ എത്തിയില്ലേ, ഇനി എനിക്ക് ഓരോ നടക്കാൻ പറ്റും, വീഴുന്ന വീണോട്ടെ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അന്ന് രാത്രി തന്നെ എന്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ വയനാട് ചുരം കയറി,
രാത്രിയായിട്ട്
വയനാട് ചുരം ക്രച്ചസിൽ കയറി. തിരിച്ച് ഞാൻ വരുമ്പം ഇവന്റെ ഒരു വീടിന്റെ അടുത്തൊരു ചെറിയൊരു ഇതുണ്ട്, ഒരു റൂം പോലെ ഉണ്ട്, അപ്പൊ നമുക്ക് അവിടെ കിടക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇരുട്ടാ, അപ്പൊ ഫുൾ കല്ലും ഇതൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ക്രച്ചസ് കുത്തിയപ്പം ഒരു കല്ലിൽ തട്ടി ക്രച്ചസ് കയ്യിൽ പോയി, ഞാൻ വീണു. ഞാൻ വീഴാൻ പോകുമ്പോൾ എന്റെ മൈൻഡിൽ എനിക്കൊരു കാലുണ്ട്, ഒരു എന്റെ വലത്തെ കാലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുത്താൻ ശ്രമിക്കുക. അപ്പൊ എന്റെ മനസ്സിലില്ല കാല. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു കളഞ്ഞാൽ അത് ഉള്ള പോലെ ഒരു ഫീലിങ്സ് ഉണ്ട്. എനിക്കിപ്പോഴും കാലുണ്ട്, അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ട്, അപ്പൊ എനിക്കത് ഉള്ള പോലെ ഒരു തോന്നല.
അപ്പൊ
ഞാൻ വീണു. വീണപ്പോ അമ്മമാർക്കാകെ സങ്കടമായി, ഫ്രണ്ട്സിന്, അവിടെ ഉള്ള കാലിക്കട്ടുള്ള ഒന്ന്, നീ അവിടെ അമ്മമാരെ എന്തുപോലെ നോക്കിയ, ഇവിടെ വന്നപ്പോ നീ വീണു, കാലൊക്കെ പൊട്ടി, ചോരയൊക്കെ വന്നു. പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആ വീഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പറഞ്ഞാൽ ആ പേടി ഇങ്ങനെ മാറി. വീണ ഇത്രേ ഉള്ളൂ, ഇത്ര സംഭവിക്കത്തുള്ളൂ, ഇനി വീണാല്ലേ പൊങ്ങിപ്പൊങ്ങി വരാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. വീണ വീഴുന്നതിനുള്ള പേടിയുണ്ടല്ലോ നമുക്ക്, ഇനി ക്രച്ചസ് നടക്കുമ്പോൾ വീഴുമോ എന്നുള്ള പേടിച്ചിട്ടാങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു വീഴ്ച സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹം പോലെ. അപ്പൊ വീണപ്പോ ആ വീണ ഇത്രേ ഉള്ളൂ, വീഴട്ടെ, ഇനിയും വീഴട്ടെ, എന്നാലേ പൊങ്ങിപ്പൊങ്ങി വരാൻ പറ്റത്തുള്ളൂ എന്നൊരു തോന്നലായി.
അടിപൊളി. ഞാൻ തസ്വിനോട് ചോദിച്ചു, തസ്വി ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള നൈക്കി ആരിഡാസ് ഷൂസ് ഒക്കെ ഉണ്ട്, തസ്വി വോട്ട് യു ഡു വിത്ത് ദി അദർ ഷൂ? ഞാൻ തസ്വിയോട് തന്നെ ചോദിക്കാം, തസ്വി അപ്പം നമ്മൾ ഒരു ഷൂ ആയിട്ട് ഒരു കടക്കാരനും നമുക്ക് തരില്ലല്ലോ, സോ വോട്ട് യു ഡു വിത്ത് ഇറ്റ്?
ആദ്യമൊക്കെ ഇത് അതുപോലെ തന്നെ വലത്തേക്കാൾ മാറ്റി വെക്കും. അപ്പം ചിലപ്പോ ഫ്രണ്ട്സ് കൊണ്ടുപോകും, മറ്റേ കാലം കൊണ്ട് കൊണ്ടുപോകും. പിന്നെ ഇതുപോലെ തന്നെ ആക്സിഡന്റ് പറ്റി കുറെ പേരുണ്ട്. അപ്പം ഇടത്തേക്കാല് പോയിട്ട് ഒരാളെനിക്കറിയാം.
അപ്പൊ
അപ്പൊ ഞാൻ ആലോചിച്ചത് അവർക്ക് യൂസ് ആവും. അങ്ങനെ ഇത് ഞാൻ കൊടുക്കുവാണ്ട് ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതാക്കാറുണ്ട്, ഇങ്ങനത്തെ ആംബ്യൂട്ടീസ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരാമെന്നുള്ള
രീതിയിൽ.
അപ്പൊ അങ്ങനെ അവർക്ക്
കൊടുക്കും.
അപ്പൊ എന്തായാലും ഇതൊന്നും ഒരു പ്രശ്നം തന്നെയല്ല എന്ന് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ദുബായിൽ വന്നേക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്.
തസ്വി ആക്ച്വലി പറയണ പോലെ തന്നെ തസ്വിയുടെ ലൈഫിൽ ഡ്രീം ഉണ്ടായിരുന്നു, ലൈക് കോളേജ് പഠിച്ച് അതിനുശേഷം ഷോപ്പൊക്കെ തുറന്ന് പറയുന്ന പോലെ ഇയാടെ ഗേൾ ഫ്രണ്ട്, ഇയാടെ മോഡലിംഗ്, മൂവി കരിയർ എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ചെറുപ്പക്കാരെ പോലെ, ഇപ്പൊ എനിക്കും ഉണ്ട് ലേ ലഡാക്കിലൊക്കെ പോകണം, അത് ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം തസ്വിക്ക് ഇങ്ങനെ ഒരു സംഭവം, ഐ വുഡന്റ് സേ ഇറ്റ് ഇസ് ടു അൺഫോർച്ചുനേറ്റ്, ഇറ്റ് ഇസ് സംതിങ് തസ്വി തന്നെ പറഞ്ഞു, ഞാൻ ലൈഫിൽ ഭയങ്കര മടിയനായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിച്ചു തുടങ്ങിയതെന്ന്. സോ മേ ബി ഇറ്റ്സ് ഓൾ ഫോർ യുവർ ഗുഡ്. അപ്പൊ അങ്ങനെ തസ്വി, പക്ഷെ അതിനുശേഷവും തസ്വി ആ ഡ്രീം ഒക്കെ ചേസ് ചെയ്ത് തസ്വി ലേ ലഡാക്കിൽ പോയി അല്ലേ?
അതെ, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ. അപ്പൊ പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു ബൈക്കിൽ, അപ്പൊ എല്ലാവരുടെ ആഗ്രഹം, ഏതൊരു പെണ്ണുങ്ങളുടെ ആണെങ്കിലും ആണുങ്ങളുടെ ആണ് ആഗ്രഹം ലഡാക്കി ബൈക്കിന് പോകണം. അപ്പൊ എനിക്കപ്പോ ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞപ്പോ, അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു മണാലി. അപ്പൊ ഞാൻ ചോദിച്ചാടാ എനിക്കും പോകണം. അപ്പൊ അവരവിടെ നിന്റെ കാല് നോക്ക്, ആ കാലില് കമ്പി ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, പിന്നെ തണുപ്പ് പാടായിരിക്കും, നിന്റെ വലത്തെ കൈ, പിന്നെ ക്രച്ചസ്. അപ്പൊ അവര് കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പോകണം, ഞാൻ എന്തായാലും പോവും. അങ്ങനെ പിന്നെ എന്റെ നാട്ടിലെ ചങ്ങനാശ്ശേരിൽ എന്റെ ഗ്യാങ് കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് അന്ന് കോളേജിന്റെ ഇവന്റ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചത് തസ്സി നീ വരുന്നു എന്നുള്ള രീതി ചോദിച്ചപ്പം, അപ്പോൾ എനിക്ക് പോകാൻ പറ്റും, ബൈക്കിൽ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഇതില്ലായിരുന്നു. അങ്ങനെ ഇവര് പോയി, ഇവര് ചങ്ങനാശ്ശേരിന്ന് ഡൽഹി വരെ എത്തി. ഇവരുടെ സ്റ്റോറീസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇരിക്കപ്പുറത് ഇല്ലാതെ എനിക്ക് എങ്ങനെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൽഹിയില് ഫ്ലൈറ്റ് ഡൽഹി പോയിട്ട് ഇവരോട് ജോയിൻ ചെയ്തിട്ട് ഡൽഹിന് നേരെ ലഡാക്ക് വരെ ബൈക്കിൽ പോയി.
ഓക്കെ.
അപ്പൊ അതിന് മുമ്പ് ഞാൻ ബൈക്കിൽ, ഇപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ബൈക്കിൽ ഒരു 40 കിലോമീറ്റർ മാത്രം പോയിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ ഒരു അരൂര് അല്ല കുമ്പളത്തെ ഒരു പുട്ടുകട ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ രാത്രി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുട്ടി കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെയാണ് അത്രയും ദൂരെ പോയിട്ടുള്ളൂ. അപ്പോഴും എനിക്ക് പോകണമെന്നുള്ളൊരു വാശി, എങ്ങനെയെങ്കിലും എത്തണം, ലഡാക്ക് എത്തണം. അങ്ങനെ അപ്പൊ ആദ്യത്തെ കുറച്ച് നേരം ബൈക്കിലിരിക്കുമ്പം ബാക്കിയുള്ള എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും, ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പെയിനിനെക്കാട്ടി കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെന്റ്, എങ്ങനെയെങ്കിലും എത്തണം. അങ്ങനെ പെയിനൊക്കെ മറന്ന് ഒരു 20 ദിവസത്തെ ബൈക്ക് യാത്ര ഫുള്ള് 20 ദിവസം ഉണ്ടായിരുന്നു. 20 ദിവസം ബൈക്ക് യാത്ര കഴിഞ്ഞ് ഞാൻ ലേ ലഡാക്ക് കർദുംഗല ടോപ്പിലേക്ക് എത്തി. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് അറിയാം, ഇപ്പൊ ബാക്കിയുള്ളവർ ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കൂടെ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ലഡാക്ക് വരെ ബൈക്കിൽ എത്തി.
പാരാഗ്ലൈഡിംഗ് എവിടെ ചെയ്തത്?
പാരാഗ്ലൈഡിംഗ് വാഗമണ്ണിൽ നിന്ന്.
ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ.
അതായത് ഇത് കേരള ടൂറിസത്തിന്റെ ആഡ് ചെയ്യാൻ വേണ്ടി ഇവര് പറഞ്ഞ ഒരു ആഡ് ഉണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തപ്പം അപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അവര് എന്നെ പറക്കാൻ ഉദ്ദേശിച്ചില്ല, അവരിങ്ങനെ ഇങ്ങനത്തെ രീതിയിലും പറക്കാൻ രീതിയിൽ ഒരു ഇത് വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അവിടെ ചോദിച്ചു എനിക്ക് പറക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പറക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു. അപ്പൊ ഇത് റൺ ചെയ്തിട്ട് വേണം,
കുറച്ച് ഓടിട്ട് വേണം, ഡൈവ് ചെയ്ത് പിന്നെ
അങ്ങനെ. അപ്പൊ അവിടെ വെച്ച് അപ്പം നല്ല കാറ്റൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വിട്ട് പോവാം. അപ്പൊ അന്ന് റൺ ചെയ്യണം. അപ്പൊ എനിക്കിപ്പോ ഒരു കാലം വെച്ച് ഓടാൻ പറ്റാത്ത അവസ്ഥ ആദ്യം നോക്കി. അപ്പൊ സ്പീഡായിട്ട് പറ്റുന്നില്ല. അപ്പം അവര് സീജ് ചെയ്തു ആടിന്. അപ്പം അത് കഴിഞ്ഞപ്പോ മുതൽ എന്റെ മനസ്സിലുണ്ട് എനിക്ക് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ വന്നപ്പോ പിന്നെ ഞാൻ ഇവര് വിളിച്ചോണ്ടിരിക്കും, എനിക്ക് പറക്കാൻ പറ്റൂ,
ഇന്ന് കാറ്റ് കുറവുണ്ട്,
ഇന്ന് കാറ്റ് കുറവുണ്ട്, കാറ്റ്
കൂടുതലുണ്ടോ,
അപ്പം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് തസ്സി ഇന്ന് അടിപൊളിയാണ്, തസ്സിക്ക് വന്നാൽ പറക്കാൻ വന്നു. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ വാഗോണ്ട് പോയിട്ട് പറന്നു പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ ചിന്തിച്ചു, അന്ന് ഞാൻ വീൽ ചെയർ ഇരുന്നപ്പോ പറഞ്ഞ ആൾക്കാര് ഓടാൻ പറ്റത്തില്ല, പഴയ ചാടാൻ പറ്റത്തില്ല, അവരുടെ മുമ്പ് ഞാൻ പറന്ന് കാണിച്ചു.
അങ്ങനത്തെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് ദുബായിൽ വന്നില്ലേ.
ദുബായിൽ വന്ന നമ്മുടെ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വേൾഡ് ആക്ച്വലി കംസ് ടു ദുബായ് ഫോർ എ സ്കൈ ഡൈവ്. ഫസ്റ്റ്ലി ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് വേണോ 2500 ദിനസിനൊക്കെ ചാടണോ, അതിനെക്കാട്ടി നമുക്ക് എന്തോരം കാര്യങ്ങൾ 2500 ചെയ്യാം. ഈ പറയുന്ന പോലെ തസ്വീയുടെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് ടു ഡു എ സ്കൈ ഡൈവ്. അപ്പൊ അതും കൂടി ഈ ഒരു വരവിലൊരു ഉദ്ദേശം ഉണ്ടല്ലേ തസ്വി.
അതെ,
അത് പാമിൽ പോയിട്ടാണ്. ദേർ ആർ ടു സ്കൈ ഡൈവ്സ് യു കാൻ ഡു, വൺ ഇസ് ഇൻ ദി ഡെസേർട്ട്, വൺ ഇസ് ഇൻ ദി പാം. അപ്പൊ ഹീസ് ഡൂയിങ് ദി വൺ ഇൻ പാം അല്ലേ.
അതെ, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയാ വന്നത്. അതെ, പണ്ടും ഭയങ്കര ആഗ്രഹം, 2016 വന്നപ്പോ അന്ന് ഭയങ്കര പൈസയ്ക്ക്. അപ്പൊ പക്ഷെ എങ്ങനെയെങ്കിലും എന്നെ കൂടി പറ്റുന്ന രീതിയിൽ ഒപ്പിച്ച് എങ്ങനെയെങ്കിലും പറക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത്.
വന്നിരിക്കുന്നത് അപ്പൊ മനസ്സിനുള്ളിൽ പേടി എന്ന് പറയുന്ന കാര്യം ഇല്ലയോ, അതോ ഈ പറയണ പോലെ എനിക്കിത് ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു
പേടി എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. പേടിയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എല്ലാ കാര്യത്തിലും പേടിയുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
തസ്വി ഇന്ന് ഒരുപാട് കോളേജസില് ഞാൻ എപ്പോഴും നോക്കുമ്പോഴും എവിടെങ്കിലുമൊക്കെ ഇനോഗ്രേഷൻ ആയിരിക്കും, ഒന്നുകിൽ ചില അസോസിയേഷൻസിന്റെ. ഇപ്പൊ ഇവിടെ തന്നെ അജ്മാനിലൊരു കോളേജിന്റെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് വന്നത്. സോ യു ഗോ ടു കോളേജസ്, കോളേജസിൽ പിള്ളേരെല്ലാരും ഫുള്ള് തസ്വിയുടെ പുറകെ തസ്വിയുടെ പിക്ചേഴ്സ് വരയ്ക്കുന്നു, തസ്വിയുടെ പോലെ ഡ്രസ് ചെയ്യുന്നു. സോ ഹൗ ഡു യു ഡു ദാറ്റ്, എങ്ങനെയാണ് കോളേജിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് പറയും?
ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിൽ കയറി സംസാരിക്കും ഇത്രയും സ്റ്റുഡൻസ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അവര് നമ്മളോടുള്ള ഇഷ്ടം, നമ്മുടെ അത്രയും സ്നേഹം, അവര് നമ്മൾ ചെല്ലുമ്പോൾ ചെയറിങ്ങും സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആവും. അപ്പൊ ഇങ്ങനെ കോളേജിൽ പോവാ, ഫസ്റ്റ് ഞാൻ കണ്ണൂരാ പോകുന്നത്, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്, പക്ഷെ എന്നെ ആദ്യം വിളിക്കുന്ന കണ്ണൂർ കോളേജിനാണ്. കണ്ണൂർ ഇപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു 60-65 കോളേജുകളിലും
പോയിട്ടുണ്ട്.
അപ്പൊ നമ്മള് പണ്ട് നല്ല കോളേജുകളിൽ പഠിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ടല്ലോ നാട്ടില്, അപ്പൊ ഈ കോളേജ് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ള കോളേജ് ഗസ്റ്റ് ആയിട്ട് വിളിച്ച് അവിടുത്തെ പ്രിൻസിപ്പൽ സർ വന്നതിൽ സന്തോഷം, ഇത് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്.
അപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാണ് അവര്,
അവര് എങ്ങനെയെങ്കിലും നമുക്ക് എൻട്രി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഇതാണ് നമുക്ക് തരുന്നത്. ഭയങ്കര സ്നേഹമാണ്, പിന്നെ കുതിരയൊക്കെ കേട്ട് വരും, ആനയൊക്കെ ആയിട്ട് വരും ബൈക്കിൽ, ഭയങ്കര സംഭവമാണ്, സ്വീകരണമാണ്. അപ്പൊ നമ്മള് ഭയങ്കര സന്തോഷമാണ്.
നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുവാണെങ്കിൽ ഇങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസ് എല്ലാം കാണാം. ഒരു വീഡിയോയിൽ ആക്ച്വലി തസ്വി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്.
തസ്വി ഇത് മാത്രമല്ല, ഹി വാസ് ആൻ അണ്ടർ-16 ഫുട്ബോൾ പ്ലെയർ.
യാ
അല്ലേ,
ക്രിക്കറ്റ് എനിക്കൊരു ബാറ്റ് ചെയ്യുന്ന തസ്വിയാണ്, പക്ഷെ ഓടാൻ വേറെ ഒരാളുണ്ട്, പക്ഷെ എന്നാലും എങ്ങനെ ബാറ്റ് ചെയ്യുന്നത്?
അപ്പൊ ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ആക്സിഡന്റ് പറ്റി. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഇല്ലെങ്കിൽ സങ്കടപ്പെട്ടത് എങ്ങനെ ഫുട്ബോൾ കളിക്കും, എങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചു നോക്കിക്കൂടാ, ഫുട്ബോൾ കളിച്ച് നോക്കിക്കൂടാന്ന് പറഞ്ഞു. ഞാൻ പഴയപോലെ, ഞാൻ പണ്ട് ഓൾറൗണ്ടർ ആയിരുന്നു, ഏറിയും ബോൾ ചെയ്യും. അപ്പം അത് ഉപേക്ഷിച്ചു, ഓടിയൊന്നും അറിയാൻ പറ്റത്തില്ല, അപ്പൊ ബാറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഞാൻ ആദ്യം ഇത് മാത്രം പിടിച്ച് പിള്ളേർ വീടിനവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ബാറ്റ് ചെയ്ത് നോക്കിയതാ, ബാറ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് പറ്റും, എനിക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞാൻ കളി തുടങ്ങി, ഇപ്പം കേരള ടീമിൽ കയറി. അപ്പം ഫസ്റ്റ് മാച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പൂനെയിലായിരുന്നു, ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത മാസം ഉണ്ട് വീണ്ടും. അപ്പൊ കേരള ടീമിൽ കേറി,
പിന്നെ അതിനുശേഷം ഫുട്ബോൾ. പക്ഷേ
അല്ല, ഫുട്ബോള് ഇപ്പം സ്ട്രീറ്റിൽ അങ്ങനെ കളിക്കും, അങ്ങനെ ജസ്റ്റ് ഇതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ക്രിക്കറ്റാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കേരള ടീമിൽ കേറി, ഇനിയിപ്പം അടുത്ത മാസം കളിയുണ്ട്. അത് കഴിഞ്ഞാൽ അതിൽ പെർഫോം, നമ്മുടെ കളി ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കയറാനുള്ളൊരു
ശ്രമം. ഇപ്പൊ തസ്വി ഒരു ഭയങ്കര തിരക്കുള്ള ഒരു റാമ്പ് മോഡൽ ഉണ്ട്, അതല്ലാതെ തന്നെ ഫാഷൻ ഫോട്ടോഗ്രാഫിയില് അങ്ങനത്തെ മോഡലാണ്. സോ അങ്ങനെ കുറെ വലിയ ബ്രാൻഡ്സ് ഒക്കെ തേടി എത്തിയിട്ടുണ്ടോ? നമ്മൾ മലയാളികള് തസ്വീനെ അറിയുന്നത് സ്വാഭാവികം ഇപ്പൊ വേണമെങ്കിൽ പറയാം, അതല്ലാതെ പുറത്തു നിന്ന്
ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം ഇപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ കുറെ ബ്രാൻഡ് നമുക്ക് വരുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നിട്ട് അവരുടെ പ്രൊമോഷന് വേണ്ടി ലിവേസ് ചെയ്തു, മിന്ത്ര, കോൺവേഴ്സ്, ഡാനിൽ വെല്ലിംഗ്ടൺ വാച്ച്, അങ്ങനെ കുറെ ബ്രാൻഡ്.
സോ ഇപ്പം തസ്വിയുടെ വീട്ടില് തസ്വിയുടെ അമ്മയാണ് ഉള്ളത്. ഐ ആക്ച്വലി സീൻ ഹർ ഓൾസോ ഇൻ യുവർ വീഡിയോസ്. അമ്മ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്, സത്യം പറ.
അതെ, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എനിക്ക് ആദ്യം അതായിരുന്നു പേടി. അപ്പൊ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ആക്സിഡന്റ് വിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഉമ്മാക്ക് സങ്കടം. പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ഒരു ചിന്ത എന്റെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ഇല്ല. കാരണം ഇപ്പൊ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നവർക്ക് ഫസ്റ്റ് കാണുമ്പോൾ അവൻ നടക്കുന്ന എങ്ങനെയാ, ഇല്ല അവൻ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പം ഇപ്പൊ ചിലപ്പം എന്നെ പരിചയപ്പെട്ട മൂന്നാമത്തെ ദിവസം അവര് പിന്നെ മൈൻഡ് ചെയ്യത്തില്ല എന്നെ, വന്നോളും നല്ല രീതിയില്ല. അതുപോലെ തന്നെ ഉമ്മ ആണേലും ഇപ്പൊ ഹാപ്പിയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഉമ്മാക്കപ്പം ഇൻസ്റ്റഗ്രാമും ഇത്ര ആൾക്കാരൊക്കെ എന്നെ അറിയാവുന്ന അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ലുലുലു ഉമ്മായും കൊണ്ട്, ഉമ്മാപ്പ വീട്ടിൽ ടി വി അങ്ങനത്തെ കാണാനൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ മദ്രസയിൽ പോയി പിള്ളേരെ പഠിപ്പിക്കലാണ് ഉമ്മയുടെ ഇത്. അപ്പൊ ഞാൻ ഇങ്ങനെ ലുലുലു ഉമ്മായിട്ട് പോകുമ്പോൾ കൊറേ പിള്ളേർ വന്ന് എന്റെ കൂടെ സെൽഫി എടുക്കുന്നു, കൊറേ ആൾക്കാർ. ഉമ്മാക്കറിയാം മദ്രസയിലെ കുറച്ച് കൊച്ചുകുട്ടികൾ ഇക്ക വീട്ടിലുണ്ടോ, ഞങ്ങൾ ടി വി കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മക്ക് അത്ര അറിയില്ല. അപ്പൊ നമ്മുടെ ഞങ്ങൾ ലുലുവിൽ ഇങ്ങനെ പോകുമ്പോൾ കുറെ പിള്ളേർ വന്ന് ഇങ്ങനെ കൂടി ഒന്ന് സെൽഫി എടുക്കുന്നുണ്ട്, ഉമ്മ ചോദിച്ചു ഇതെന്താ സംഭവം. ഇപ്പൊ അതുപോലെ തന്നെ വനിതയിലെ ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പം ഈ വീട്ടമ്മമാരുടെയൊക്കെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ വനിത, അപ്പൊ അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം വനിതയിൽ വന്നത്. അപ്പൊ വനിതയിൽ വന്നപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. അപ്പൊ ഇൻസ്റ്റഗ്രാം ബാക്കി കാര്യങ്ങളൊന്നും ഉമ്മക്കറിയില്ല, ഉമ്മക്കറിയില്ല. അപ്പൊ വനിതയിൽ വന്ന ഉമ്മാർത്ത് അവിടുത്തെ ഇവരെ കുറെ ഗ്യാങ് ഉണ്ടല്ലോ, അമ്മമാര്, അമ്മമാര് കൊണ്ട് കാണിച്ച് തസ്സിയുടെ. അപ്പൊ എന്നെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ചു എന്നാണ്, അവർന്ന് നാട്ടിലുള്ളവർ. ഇപ്പൊ കുഞ്ചുന്റെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഉമ്മക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്നോട് ഇങ്ങനെ ഇതിന് മുമ്പ് ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ടി വി മോനെ വനിതയിലൊക്കെ വരുമോ. അപ്പൊ വനിതയുടെ ആർട്ടിക്കിൾ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ഉമ്മാടത്ത് പറഞ്ഞില്ല. അപ്പൊ വീട്ടിൽ വനിത ഒന്നും വരുത്തുന്നില്ല, ഉമ്മാടത്ത് പറഞ്ഞില്ല. അപ്പൊ ഞാൻ നൈസായിട്ട് കൊണ്ട ഒരു വനിത ഉണ്ട് അവിടെ ഇട്ട്, അപ്പൊ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഉമ്മ മറിച്ചു നോക്കിയപ്പം എന്റെ ഇത്, അപ്പൊ ആരും പറയാൻ ഭയങ്കര എന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് തന്നെ. അപ്പൊ ഏറ്റവും വലിയ അവർക്ക് വനിത വന്നപ്പോ വലിയ സംഭവമായി. അങ്ങനെ ഉമ്മ, ഉമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആ പ്രായത്തിലുള്ളവർ, അവരുടെ മുമ്പിൽ ഭയങ്കര അഭിമാനത്തോടെ
നിന്ന്.
ഇവിടെ വന്നിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോയോ?
കഴിഞ്ഞ വർഷം പോയോ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതിന്റെ പ്രാന്തന്മാരാണ്.
ഇവിടുത്തെ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതില്, തസ്വീൻ അവിടെ കൊണ്ടുപോകണം, തസ്വീൻ ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തസ്വീനോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാന്നെയാണ്. ഐ'm sure he'll be responding to you. Tasvi, I'm so 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 proud of you. I don't know, ഇത് പറയുന്ന ഭയങ്കര ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓൾ ഓഫ് അസ് ആർ വെരി പ്രൗഡ് ഓഫ് യു. തസ്വിയുടെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഇനി വെറുതെ ഇങ്ങനെ കണ്ട്, തസ്വീനെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ ഭയങ്കര പ്രൗഡാണ് അബൌട്ട് ഹൗ യു നോ യു വാട്ട് യു ഹവ് ഡൺ ഫോർ യുവർ സെൽഫ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് തസ്വി പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. തസ്വിക്ക് ഒരുപാട് ഇതുപോലെ തന്നെയുള്ള കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും യു വാർ ജസ്റ്റ് ടെല്ലിംഗ് മീ മെസ്സേജ് അയക്കലുണ്ട് അവരുടെ പേരൻസും ഒക്കെ.
അതെ, ഒരുപാട് ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് ഉള്ളവർ, അപ്പൊ അവരുടെ പേരൻസ് എല്ലാം മെസ്സേജ് അയക്കാൻ, ഒന്ന് കാണാൻ പറ്റും മോർണിംഗിനായി. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇപ്പം പ്രണയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾക്കൊരു പ്രണയം നഷ്ടപ്പെട്ടു, അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ ലൈഫ് ആകെ പോയെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പറയാം, നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പ്രണയം എന്ന് പറയുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ ചിരിക്കാറുണ്ട്. ചെറിയ നഷ്ടങ്ങൾ വരുമ്പോ അതോർത്ത് സങ്കടപ്പെടുന്നവർ കൂടുതൽ പേരും. അവര് നമ്മളെക്കാട്ടി കൂടുതൽ വേറൊരാളെ സ്നേഹിക്കുന്നതിന്റെ പ്രശ്നങ്ങളല്ല ഇത്, നമ്മളെ തന്നെ സ്നേഹിക്കുക. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളെക്കാട്ടി കൂടുതൽ അവർ സ്നേഹിക്കുമ്പോ അവര് പോകുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ
നല്ലൊരു കോൺസെപ്റ്റ്,
അപ്പൊ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. അപ്പൊ നഷ്ടപ്പെട്ടതൊക്കെ എല്ലാം നല്ലതിന് നല്ല രീതിയിലാണ്. അപ്പൊ ഇവര് പ്രണയം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോ മെസ്സേജ് അയക്കുമ്പോ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നമ്മളെക്കാട്ടി കൂടുതൽ അവരെ സ്നേഹിക്കുമ്പോഴാണ് അവര് പോകുമ്പോൾ നമ്മുടെ ലൈഫ് പോകുന്നുള്ള രീതിയിൽ നിൽക്കാറ്. പിന്നെ ആണുങ്ങളോട് എനിക്ക് പറയാൻ, എന്നിങ്ങ കുറെ കോളേജിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഇന്ററാക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ പ്രണയം ഉണ്ടോ അങ്ങനത്തെ കുറെ പിള്ളേർ ഡൗട്ടാണ്. അപ്പൊ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, ആണുങ്ങളോട് പറയാറുണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത സ്നേഹിക്കുന്ന ഒരേ ഒരു പെണ്ണുള്ള നമ്മുടെ അമ്മയാ, നമ്മുടെ ഉമ്മയാ. അതിൽ കൂടുതൽ ഒരു പെണ്ണും ഒരിക്കലും നമ്മൾ സ്നേഹിക്കത്തില്ല. അപ്പൊ നിങ്ങളെ ക്കാട്ട് കൂടുതൽ അവരെ പറയാ പോവാതെ ഇഷ്ടപ്പെടുക ഒരു, മനസ്സിലായോ? പിന്നെ അവര് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നവർക്ക് പിന്നെ അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചില്ല, അവർ പോയെന്ന് ഓർത്ത് നമ്മൾ അവർക്ക് വേണ്ടി ജീവിതം കളയുന്നതിനെക്കാട്ടും നല്ല നമ്മളെ സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട്
പോകാന്നുള്ളത്. അപ്പൊ ആ പിള്ളേർ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. തസ്വി സത്യം പറ എത്ര പെൺകുട്ടികളുണ്ട് ഇപ്പൊ പുറകെ? ഐ ആം ഷുവർ ഇൻസ്റ്റാഗ്രാമിൽ മുഴുവനും ഞാൻ എന്ത് കളഞ്ഞും തസ്വിയുടെ കൂടെ വരും എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ.
ഒരു തസ്വീർ കാണാൻ വേണ്ടി
എങ്ങനെയാണ്
അതൊക്കെ ഡീൽ ചെയ്യുന്നത്, ഈ വരുന്ന പെൺകുട്ടികളുടെ മെസ്സേജ് ഒക്കെ?
അത് ഡീൽ ചെയ്യും അവർ. ഞാൻ താങ്ക്സ് പറയാറുണ്ട്, എന്നോട് ഇത്ര ഇഷ്ടം, താങ്ക് യു. പക്ഷെ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതെങ്കിലും ഒരാൾ ഒരു സമയത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാന്നുള്ള രീതിയിലും നമ്മുടെ വൈബുമായിട്ട് ചേരുവാണെങ്കിൽ
അതിനെ
കുറിച്ച് ചിന്തിച്ചിട്ടില്ല.
ഇല്ല, ഓക്കെ. സോ ഈ പറയുന്ന പോലെ തന്നെ ദ വെരി ഹാൻസം, ദി എക്സ്ട്രീംലി സക്സസ്ഫുൾ, യുനോ ദ മോസ്റ്റ് ഇൻസ്പിരേഷണൽ തസ്വീർ മുഹമ്മദ്, ഹൂസ് നൗ നോൺ ആസ് തസ്വി, ഈസ് ഹിയർ.
ഞാൻ ആദ്യം ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വരുന്നവരുടെ മൈൻഡ് ചിലവർ ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടപ്പെട്ടാണ് വരുന്നത്. അപ്പൊ ചിലവര്, അപ്പൊ എന്റെ വാപ്പ എന്നോട് എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നത്, എടാ നിനക്ക് പഴയ പോലെ നടക്കണ്ടേ, പഴയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ അവർക്ക് വാപ്പക്ക് ഇത് എന്താ എന്റെ ഈ അവസ്ഥ കണ്ടിട്ടും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, സങ്കടമൊന്നും ഇല്ലെന്ന്. പക്ഷെ വാപ്പ എപ്പോഴും ഒന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വാപ്പയുടെ സംസാരിക്കാൻ ഇതാണ്. അപ്പൊ ഞാൻ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയത്ത് എന്റെ സുഹൃത്ത് ഒന്ന് എന്നോട് സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അവനിങ്ങനെ ആകെ വിഷമത്തോടെ വന്ന് സംസാരിക്കും, കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ആകെ 30 kg ഉണ്ടായിരുന്നല്ലോ എനിക്ക് ആ സമയത്ത്. അപ്പൊ അനങ്ങാൻ പറ്റാണ്ട് കിടക്കുമ്പോൾ ഞാൻ ചിരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് വരുന്നവരെ നമ്മുടെ സങ്കടം പറഞ്ഞ വേദന പറഞ്ഞ ഇതാണ്, ഞാൻ ഫുൾ ടൈം ചിരിച്ച് നോർമലായിട്ട് പറയുമ്പോൾ അവർക്ക് എന്ത് സംസാരിക്കാൻ പറ്റും. ഇല്ലാതെ ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവർ വന്നിട്ട് ചോദിക്കും സുഖമാണോ ചോദിക്കാൻ പറ്റും. ഒരു കാലം മുറിച്ച് ശരീരമൊക്കെ അനങ്ങാതെ കിടക്കുന്ന ഒരാളെടുത്ത് വന്നിട്ട് സുഖമാണോ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചിരിച്ച് കൂളായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അവൻ എന്നോട് ഒന്ന് പറഞ്ഞ്, തസ്സി നീ ഇങ്ങനെ ചിരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താടാ, നീ ഇങ്ങനെ ചിരിക്കുമ്പോ നിനക്ക് വട്ടായില്ല മെന്റലായി പോയെന്നുള്ളൊരു തോന്നലായിരിക്കുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ചിരിച്ച് സംസാരിക്കുമ്പോ അപ്പൊ ഞാൻ എന്നെ തീരുമാനിച്ചു, നഷ്ടങ്ങളൊക്കെ മറന്ന് നമുക്ക് ഒരുപാട് സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. അപ്പൊ അതിനെ തപ്പി ഇങ്ങനെ പോവുക എന്നുള്ള രീതിയിൽ.
റൈറ്റ്, ഗോഡ് ബ്ലെസ് യു. ആൻഡ് ഈ പറയണ പോലെ ഉമ്മേനെ ഭയങ്കര ഹാപ്പി ആക്കി, ചുറ്റുമുള്ളവർക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് 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 വർഷം അടിപൊളിയായിട്ട് തസ്വിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു കേട്ടാ. സോ വിൽ ഓൾ ബി ഹിയർ ടു സപ്പോർട്ട് യു ടു സീ യു ഫ്ലൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സ്കൈ ഡൈവ് ചെയ്യുന്നത് വീഡിയോസ് ഒക്കെ കാത്ത് നമ്മൾ ഇനി ഇരിക്കും.
ഓക്കെ, തസ്വീർ മുഹമ്മദ് എന്നാണ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
ഓൾറൈറ്റ് തസ്വി, താങ്ക് യു ഫോർ ജോയിനിങ് അസ്.